ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി യോബിന്റെ പുസ്തകം 23, 24, 25 അധ്യായങ്ങൾ വായിക്കുന്നു. അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു. അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവന്റെ ന്യായാസനത്തെങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു. ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അവന്റെ ഉത്തരം അറിയാമായിരുന്നു. അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു. അവൻ ബലാധിക്യത്തോടെ എന്നോട് വിവഹരിക്കുമോ? ഇല്ല, അവൻ എന്നെ ആദരിക്കേയുള്ളൂ. അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു. ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല. പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്റെ കാലടി അവന്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവനോ അനന്യൻ, അവനെ തടുക്കുന്നത് ആർ? തിരുവുള്ളത്തിന്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ സാന്നിധ്യത്തെങ്കിൽ ഭ്രമിക്കുന്നു. ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു. ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി. സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഭയവശനായിരിക്കുന്നത് അന്ധകാര നിമിത്തമല്ല, കൂരിട്ട് എന്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടുമല്ല. സർവശക്തൻ ശിക്ഷാനിയമങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതുമെന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു, അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയറ് പറിക്കുന്നു. ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂട്ടുന്നു. കുളിരിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു. മറവിടമില്ലായികയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുലകുടിക്കുന്ന അനാഥക്കുട്ടികളെ അപഹരിക്കുന്നു. ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു. പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു. ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിന്റെ വഴികളെ അറിയുന്നില്ല. അതിന്റെ പാതകളിൽ നടക്കുന്നതുമില്ല. കുലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു. ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു. രാത്രിയിൽ കള്ളനായി നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ചു നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീട് തുറന്ന് കയറുന്നു. പകൽ അവർ വാതിലടച്ചു പാർക്കുന്നു. വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല. പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ് തന്നെ. അന്ധതമസിന്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നതുമില്ല. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നു കളയും. കൃമി അവനെ തിന്നുരസിക്കും. പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു. വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. അവൻ തന്റെ ശക്തിയാൽ നിഷ്കണ്ടകന്മാരെ നിലനിൽക്കുമാറാക്കുന്നു. ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു. അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു. അവർ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട്. അവർ ഉയർന്നിരിക്കുന്നു. കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു. കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കളനാക്കുകയും എന്റെ വാക്ക് കണ്ണിക്കുകയും ചെയ്യുന്നവനാർ? അതിന് ശൂഹ്യനായി ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ആധിപത്യവും ഭയങ്കരത്വവും അവന്റെ പക്കലുണ്ട്. തന്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവന്റെ സൈന്യങ്ങൾക്ക് സഖ്യതയുണ്ടോ? അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ചന്ദ്രനു പോലും ശോഭയില്ലല്ലോ. നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? അപ്പോസ്തല പ്രവൃത്തികൾ 10:24 മുതൽ 48 വരെ വായിക്കുന്നു. പിറ്റേന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്തു ചെന്ന് അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അതിന് കൊർന്നലിയോസ്, നാലാകുന്നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 നേരത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്ന്, കൊർന്നലിയോസെ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രയേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിൽ ഒക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3 ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല ജനത്തിനുമല്ല, ദൈവം മുമ്പോട്ടി നിയമിച്ച സാക്ഷികളായി അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വായന യോബിന് പുസ്തകം 23-25 വരെയുള്ള വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 10 24-48 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. യോബിന് പുസ്തകം 23:10 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബിന്റെ ജീവിതം വാസ്തവത്തിൽ ഒരു ശോധനയുടെ ജീവിതമായിരുന്നു. ദൈവം തന്നെ യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, അവൻ ദോഷമിട്ട് അകന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ദൈവം മുൻപാകെ ഭയത്തോടും ഭക്തിയോടും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്ന് ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ആഞ്ഞടിച്ചു. സമ്പത്ത് നഷ്ടമായി, കുടുംബം നഷ്ടമായി, മക്കൾ നഷ്ടമായി, ശരീരത്തിൽ വേദനയും പ്രയാസവും രോഗവും ശീലിച്ചവനായി അവൻ ദൈവം മുൻപാകെ ആയിരുന്നപ്പോഴും തിരുവചനം ഇപ്രകാരം നമ്മൾ ഓർപ്പിക്കുന്നു. അവൻ ഇപ്രകാരമാണ് പറയുന്നത്, യഹോവ നൽകി യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒന്നിലും യോബ് തന്റെ വായിൽ നിന്ന് ദൈവത്തെ ദുഷിക്കാതെ വണ്ണം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നാം വായിക്കുന്നു. തന്റെ ഭാര്യയോട് പോലും തന്നെ ഇപ്രകാരം പറയുന്നു, അവന്റെ കയ്യിൽ നിന്ന് നാം നന്മകൾ അനുഭവിക്കുന്നുവെങ്കിൽ തിന്മയും അനുഭവിച്ചുകൂടായോ എന്ന് യോബ് പറയുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ യോബ് പറയുന്നു, അവൻ എന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഒരു യാഥാർത്ഥ്യം യോബിന് മനസ്സിലാകുന്നില്ലെങ്കിലും തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ താൻ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാകുന്നു, ഇതെല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ ഒരു ശോധനയായി, ഒരു ടെസ്റ്റായി, ഒരു പരീക്ഷയായി എനിക്ക് അയച്ചു തീർന്നു. ദൈവമക്കളെ, പരീക്ഷയില്ലാതെ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. ചെറുപ്രായം തൊട്ട് നാം പഠിച്ചു വന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു, പരീക്ഷ എഴുതിയാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് കയറുവാൻ, അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ, ഒരു സാധ്യതയിലേക്ക്, ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. യോ പറയുന്നു, അവനെന്നെ ശോധന ചെയ്യുമ്പോൾ, അവനെന്നെ പരീക്ഷ നോക്കുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, അതിന് പിന്നിൽ ദൈവം എന്നെ നിങ്ങളെയും പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി അയക്കുന്ന പരീക്ഷകളാകുന്നു എന്ന് യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ആവശ്യമുള്ള ജ്ഞാനവും കരുത്തും ബലവും നാം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യോബിനെ പോലെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഒരുപക്ഷെ രോഗത്തിൽ കൂടെയോ, സാമ്പത്തികമായ കടഭാരത്തിൽ കൂടെയോ, മക്കളെ ചൊല്ലിയുള്ള ഭാരങ്ങൾ കൂടെയോ നാം കടന്നു പോകുന്നതിലും അതിന് മധ്യത്തിൽ ദൈവത്തെ നമ്മെ ശോധന ചെയ്ത് നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ, അവൻ്റെ മുൻപാകെ നിർദോഷമായി നിഷ്കളങ്കരായി നിൽപ്പാൻ അവനൊരുക്കി മുഹാന്തരങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.